ക്രിസ്തു അല്ലാതെ വേറൊരാളും ഇതേവരെ ന്യായപ്രമാണം മുഴുവനായി പ്രമാണിച്ചിട്ടില്ല എന്ന് അനേകം വർഷങ്ങൾ ഞാൻ പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു ഞായറാഴ്ച രാവിലെ ഇതേ കാര്യം ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പ്രസ്താവിച്ചു. ആരാധന കഴിഞ്ഞ് ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് ഇപ്രകാരം പറഞ്ഞു, താങ്കൾ എപ്പോഴും പറയുമല്ലോ ആരും ന്യായപ്രമാണം അനുസരിക്കുന്നില്ല എന്ന്. എന്നാൽ താങ്കളുടെ അറിവിനായി ഞാൻ പറയുന്നു, ഞാൻ ന്യായപ്രമാണം അതേപടി അനുസരിക്കുന്നു. ആരാധനയ്ക്ക് വരുമായിരുന്നെങ്കിലും ആ മനുഷ്യൻ തെറ്റായ ഒരു ഗ്രൂപ്പിലെ, അതെ, ഒരു പാഷാണ മതത്തിലെ അംഗമായിരുന്നു എന്നും കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. അയാൾ ന്യായപ്രമാണങ്ങളെല്ലാം പാലിക്കുന്നു എന്ന് പറഞ്ഞതിനാൽ ഞാൻ അയാളോട് പറഞ്ഞു, ശരി, നമുക്കതൊന്ന് പരിശോധിക്കാം. എന്നിട്ട് ഞാൻ ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള 22-ാം വാക്യം കാണിച്ചു. കോപിക്കുന്നത് കൊലപാതകം ആകുന്നു എന്ന് അയാളെ കാണിച്ചു. താനത് പ്രമാണിച്ചിരുന്നു എന്ന് അയാൾ പറഞ്ഞു. അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഒരാൾ അപ്രകാരം പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുത്തേക്കാം. പിന്നീട് ഞാൻ 28-ാം വാക്യം വായിച്ചിട്ട് ചോദിച്ചു, ഇവിടെ പറഞ്ഞിരിക്കുന്നത് താങ്കൾ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ വ്യഭിചാരം ചെയ്തുപോയി എന്നാകുന്നു. ഇനിയും എൻ്റെ മുഖത്തോട്ട് ഒന്ന് നോക്കിക്കേ. അതെ, എൻ്റെ കണ്ണിലേക്ക് നോക്കി പറയൂ, താങ്കൾ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. അയ്യോ, അത് പറഞ്ഞപ്പോൾ അയാളുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ആളാകെ അങ്ങ് ചുവന്നു. ഏതോ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞൊരു നടപ്പ്. അയാൾക്ക് അവിടെ നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല. പ്രിയ സുഹൃത്ത്, ഞാൻ പറയട്ടെ, താങ്കൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കുന്നു എന്ന് അവകാശപ്പെടുകയില്ല. ഓർക്കുക, കൽപ്പനകൾ 10 വിശുദ്ധ മത്തായി ഇവ രണ്ടും മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ എങ്കിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്തു കൽപ്പനകൾ 10 ഇതുപോലെ വിശദീകരിച്ചിരിക്കാം. വളരെ ഉയർന്ന ഒരു മാനദണ്ഡം അവൻ അവയ്ക്ക് നൽകി. അങ്ങനെ ഒരു ഉയർന്ന മാനദണ്ഡം നൽകുക മൂലം അവൻ ഈ കൽപ്പനകൾ വ്യക്തമാക്കുകയാണ് ചെയ്തത്, കൃത്യമാക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം നാം ഗിരിപ്രഭാഷണത്തിൽ അതിൻ്റെ ആദ്യ ഭാഗമായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വരെയാണ് ചിന്തിച്ചത്. ഇന്ന് 27 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 27-28 വാക്യങ്ങളിൽ നാം കാണുന്നു, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. പ്രിയ സുഹൃത്തെ, ഗിരിപ്രഭാഷണം എന്നെ കാണിക്കുന്നത് എന്തെന്നാൽ, ഞാൻ പാപം ചെയ്തു, കരുണയ്ക്കും സഹായത്തിനുമായി ഞാൻ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നേ മതിയാകൂ എന്നത്രേ. ഗിരിപ്രഭാഷണം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുകയും എല്ലായ്പ്പോഴും അത് ലംഘിക്കുകയും ചെയ്താൽ നിയമത്തിന് ഒരു വിലയുമില്ല എന്നത്രേ താങ്കൾ പ്രവർത്തനം കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. നിയമവും മനുഷ്യന് അതിനോടുള്ള ബന്ധവുമായി വളരെ ആശ്ചര്യകരമായ ഒരു വിധത്തിലാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഇടപെടുന്നത്. 29-ാം 30-ാം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ഇത് വേദനാജനകമാണ് സ്നേഹിതരെ, വളരെ വേദനാജനകം. ദൈവത്തിൻ്റെ നിലവാരം കാക്കുവാൻ താങ്കൾക്ക് കഴിയില്ലെങ്കിൽ താങ്കൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ടെന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത്. താങ്കൾ നിയമങ്ങളെല്ലാം പാലിക്കുന്നു എന്ന് അഭിനയിച്ചുകൊണ്ട് തന്നെത്താൻ വിഡ്ഢിയാക്കരുത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ താങ്കൾ ഒരു കപടഭക്തിക്കാരൻ മാത്രമാണാകുന്നത്. അഭിനയിക്കുക. നാം വളരെയധികം മോശമായിരിക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ മറ്റെല്ലാവരും വന്ന് പുറത്തു തട്ടി അഭിനന്ദിക്കുന്നതാണല്ലോ പതിവ്. അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന അഭിനന്ദനം കൊണ്ട് നാം എല്ലാം നല്ലവർ ചമഞ്ഞ് നടക്കുകയുമാണ്. അതേ സുഹൃത്തെ, ചില ആദർശങ്ങൾ സൂക്ഷിച്ചതുകൊണ്ട് താങ്കൾ ദൈവത്തിന് കൊള്ളാകുന്നവനായില്ല. ഗിരിപ്രഭാഷണം താങ്കളെ ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് കരുണയ്ക്കായി ഓടിക്കുകയാണ് വേണ്ടത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നാം എത്രമാത്രം കൽപ്പനകൾ ലംഘിക്കുന്നു എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ മാത്രമാണ് താങ്കൾ ന്യായപ്രമാണത്തെ ബഹുമാനിക്കുന്നത്. താങ്കൾ കൽപ്പനകൾ കാക്കുന്നു എന്ന് എന്നെ ധരിപ്പിച്ച് വിഡ്ഢിയാക്കാം, എന്നാൽ ഒരിക്കലും ദൈവം മുൻപാകെ അത് വിലപ്പോകില്ല. താങ്കൾ കൽപ്പനകൾ അനുസരിക്കുന്നില്ല എന്നെനിക്കറിയാം, കാരണം താങ്കളും എന്നെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണല്ലോ. 31-ഉം 32-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെക്കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ഇവിടെ കർത്താവ് വിവാഹമോചനത്തിനുള്ള വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നു. തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്ന കാരണം മൂലമല്ലാതെ ആരെങ്കിലും വിവാഹമോചനം നടത്തിയാൽ അവൻ ഒരു വ്യഭിചാരിയായിത്തീരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്ന ഒരു കാര്യമത്രേ ഇത്. 19-ാം അധ്യായത്തിൽ വരുമ്പോൾ, അതെ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വിവാഹമോചനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം. 33 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത്, അത് അവൻ്റെ പാദപീഠം, യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. താങ്കൾ സത്യം ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയായി തീരണമെന്നാണ് യേശു പറയുന്നത്. മനസ്സിലായല്ലോ. താങ്കൾ ആണയിടാറുണ്ടോ? ശർക്കര കച്ചവടം ഉണ്ടായിരുന്ന ഒരു വിശ്വാസിയായ മനുഷ്യനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആളിൻ്റെ ശർക്കര കെട്ട് ചന്തയിൽ വന്നാൽ കച്ചവടക്കാർ ആരും തൂക്കി നോക്കത്തില്ലായിരുന്നു, കാരണം പറയുന്ന തൂക്കത്തിൽ അല്പം കൂടുതൽ മാത്രമേ കാണൂ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലേ താങ്കളിപ്പോൾ പറഞ്ഞത്. ഇന്ന് ആണയിട്ടാലും അതിനകത്ത് എന്തെങ്കിലും കള്ളം കാണാതിരിക്കില്ല എന്നത് തീർച്ചയാണല്ലേ. ഇന്ന് മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കാത്തതിന് കാരണമെന്താണ്? വിശ്വസിപ്പാൻ കഴിയാത്ത വിധം മനുഷ്യൻ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലും ദൈവവൈതൽ വിശ്വാസയോഗ്യനായിരിക്കേണ്ടതാണെന്നത്രേ നമ്മുടെ കർത്താവ് പറയുന്നത്. അവിടുന്ന് പറയുന്നു, 37-ാം വാക്യം, നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. വേദപുസ്തകം പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാമെന്ന് ഒരുവൻ എന്നോട് പറഞ്ഞാൽ അയാൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയില്ല, കള്ളമാണ് പറയുവാൻ പോകുന്നതെന്ന് ഞാൻ ഉറപ്പാക്കും. 38-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ക്രിസ്തു തൻ്റെ രാജ്യം ഭരിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വ്യത്യാസപ്പെടും. 39-ാം വാക്യത്തിൽ കാണുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. താങ്കൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത്, അതോ താങ്കൾ ദുഷ്ടനെ എതിർക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ നമുക്കിതാ ഒരു പ്രമാണം. പക്ഷേ നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തി വീട് പരമാവധി പൂട്ടി സൂക്ഷിക്കും കേട്ടോ. അവൻ്റെ രാജ്യത്തിൽ താങ്കൾ മറ്റേ ചെകിടുകൂടി കാണിക്കുവാൻ പ്രാപ്തനാകും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു മനുഷ്യൻ്റെ കഥ ഓർത്തത്. ആരോ ആ മനുഷ്യൻ്റെ ചെകിട്ടത്തൊരടി കൊടുത്തു. അടി കൊണ്ട മനുഷ്യൻ എഴുന്നേറ്റ് അവൻ്റെ മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുത്തു. അന്നേരവും അയാൾക്ക് കിട്ടിയൊരടി. പിന്നെ ഈ അടി കിട്ടിയ മനുഷ്യൻ ആദ്യം തന്നെ അടിച്ച വ്യക്തിയെ ശരിക്കും അടിക്കുക മാത്രമായിരുന്നില്ല, ഇടിക്കുകയും കൂടെ ചെയ്തു. ഇത് കണ്ട ഒരു മൂന്നാമൻ ചോദിച്ചു, താങ്കൾ എന്തിനാണ് അപ്രകാരം ചെയ്തതെന്ന്. അതിന് ചെകിട് കാണിച്ചു കൊടുത്ത മനുഷ്യൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, കർത്താവ് പറഞ്ഞത്, നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക എന്നത്രേ. ഞാൻ അങ്ങനെ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ സാമാന്യ ബുദ്ധി അനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചുവെന്ന്. 40-ും 41-ും 42-ും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്ക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി നിന്ന് പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോട് കൂടെ പോകുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. താൻ ഗിരിപ്രഭാഷണം അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ഒരു ബാങ്കുകാരൻ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഈ വായിച്ചു കേട്ട ഈ ഭാഗം അയാളെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കുക. രാജ്യത്തിൻ്റെ നിയമമാകുന്നു ഇവ എന്ന് ഗ്രഹിച്ച് കപടഭക്തിക്കാരാകുന്നത് നമുക്ക് ഉപേക്ഷിക്കാം. ഈ ഭൂമിയിൽ എൻ്റെ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ജീവിക്കാം. ഇന്ന് ബിസിനസ് ഒന്നും ഈ നിയമപ്രകാരം അല്ലല്ലോ നടക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ പല സമ്പന്ന സഭകളും പറയാറുണ്ട് തങ്ങൾ ഗിരിപ്രഭാഷണം അനുസരിക്കുന്നുണ്ടെന്ന്. ഞായറാഴ്ച രാവിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരവും അതുതന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ പണക്കാരോട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുവാൻ ശ്രമിക്കുക. അധികം വാങ്ങേണ്ടി വരില്ലല്ലേ. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കാം, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത് എന്ന് ഞായറാഴ്ച അവർ കേൾക്കുന്നു. വളരെ മഹത്തായ ഒന്നായി അത് തോന്നുന്നില്ലേ. ഗിരിപ്രഭാഷണം ഉന്നതമായൊരു രേഖ ആണെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷേ തിങ്കളാഴ്ച രാവിലെ അതെല്ലാം വിട്ടിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുവാനുള്ള മാർഗം നോക്കുന്നു. ഇന്ന് ബിസിനസ് ലോകം ഇപ്രകാരത്തിലാണ് മുൻപോട്ട് പോകുന്നത്. എന്തായിരുന്നാലും ഈ വാക്യങ്ങളിൽ വലിയൊരു പ്രമാണം കാണുന്നുണ്ട്. നാം അത് മറന്നു കളയരുത്. ആവശ്യത്തിലിരിക്കുന്നവരെ നാം എല്ലാ വിധത്തിലും സഹായിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ആശുപത്രികൾ, അനാഥമന്ദിരങ്ങൾ, സ്കൂളുകൾ, മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ തിരുവചന ഭാഷയിൽ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം ആകുന്നു ചെയ്തിട്ടുള്ളത്. സുവിശേഷം പ്രസംഗിക്കുന്നതിന് പകരമായിട്ടല്ല ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ. എങ്ങും അത് സുവിശേഷം കൊടുക്കുന്നതിന് മുൻപായിട്ടില്ല, പിന്നീട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നല്ല പ്രവൃത്തികളുടെ ഫലം ഓരോ ദൈവവൈതലിലും കാണേണ്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കാരുണ്യ പ്രവർത്തനത്തിനെന്ന് പറഞ്ഞ് താങ്കൾ തുടങ്ങിയിരിക്കുന്നത് പണമുണ്ടാക്കാനുള്ള ഉപാധിയാണോ? സുവിശേഷം അറിയിക്കാതെ താങ്കൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ ഫലം പുറപ്പെടുവിക്കുകയില്ല എന്നറിയാമോ? അതെ പ്രിയ ദൈവവൈതലെ, താങ്കൾ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ വേദനകളിൽ വേദനിക്കുന്ന ഒരു ഹൃദയം താങ്കൾക്കുണ്ടോ? 43-ാം വാക്യത്തിൽ നാം കാണുന്നു, കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഈ പ്രമാണം സ്വർഗരാജ്യത്തിൻ്റെ പ്രമാണമാകുന്നു എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ക്രിസ്തു മോശയിക പ്രമാണം വളരെയധികം ഉയർത്തി. ഇത് വളരെ ഉന്നതമായ ഒരു തലത്തിൽ നിന്നത്ര സംസാരിക്കുന്നത്. അവിടെ നരളി ചെയ്യുന്നത് രാജ്യത്തിൽ ശത്രുവിനെ പകയ്ക്കുകയല്ല വേണ്ടത്, സ്നേഹിക്കുകയാണ് വേണ്ടത്. വിശ്വാസി ഇന്ന് വ്യത്യസ്തമായ ഒരു പ്രമാണത്തിൽ അത്രേ പ്രവർത്തിക്കുന്നത്. സഹവിശ്വാസികളെ സ്നേഹിക്കുവാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ശത്രുക്കളെയോ സുവിശേഷം അവരോട് അറിയിച്ച് അവരെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ രക്ഷണ്യ ദൂത് അവർക്ക് കൊടുത്ത് ശത്രുക്കളെ സ്നേഹിക്കണം. ഈ 5-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ക്രിസ്തു പറയുന്നത് നാം തികഞ്ഞവരാകണമെന്നത്രേ, പൂർണ്ണരാകുന്ന അവസ്ഥ. 45 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അതാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. 48-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്ന്. അതെങ്ങനാ താങ്കളും ഞാനും സമ്പൂർണരായിത്തീരുന്നത്? നമ്മെ പ്രിയനായവനിൽ, അതെ ക്രിസ്തുവിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നാം ക്രിസ്തുയേശുവിലാകുന്നത് അവനിലുള്ള വിശ്വാസത്താൽ അത്രേ. നാം പലപ്പോഴും നല്ലവരാണെന്ന് ചിന്തിച്ചിട്ടങ്ങ് നടക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ നാം നല്ലവരാണോ? ആരെങ്കിലും നമ്മെ ഒന്ന് അഭിനന്ദിച്ചാൽ ഉടനെ നാം എല്ലാം നല്ലവരായോ? സ്നേഹിത, ദൈവത്തിൻ്റെ നിലവാരത്തിൽ താങ്കളും ഞാനും നല്ലവരല്ല. നമുക്കൊരു രക്ഷകനെ ആവശ്യമാണ്. അതത്രേ ഇവിടെ നമ്മുടെ കർത്താവ് വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നത്. 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ അതിൽ നിന്നുകൂടി ഇന്ന് ചിന്തിക്കാം. ഈ 6-ാം അധ്യായത്തിൽ അതിൻ്റെ ചിന്താവിഷയം പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ശിക്ഷ കൊടുക്കുക, സമ്പത്തുണ്ടാക്കുക എന്നീ നീതിയുടെ പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആന്തരികമായ ഉദ്ദേശവും സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാർക്ക് ദൈവത്തോടുള്ള ബന്ധവുമാകുന്നു. ഒന്നാമതായി ഭിക്ഷ കൊടുക്കേണ്ട രീതിയും അതിൻ്റെ പിന്നിലെ ഉദ്ദേശവും മതത്തിൻ്റെ ബാഹ്യമായ ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. തൻ്റെ പ്രജകൾക്കുണ്ടായിരിക്കേണ്ട നീതിയെക്കുറിച്ച് രാജാവ് 5-ാം അധ്യായത്തിൽ പറഞ്ഞത് നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. അത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന തരത്തിലുള്ള നീതിയായിരിക്കണം. അത് ക്രിസ്തുവിലുള്ള ആശ്രയം ഒന്നുകൊണ്ട് മാത്രമേ ഉണ്ടാകൂ. രാജ്യത്തിൻ്റെ പ്രജകൾ പ്രായോഗികമാക്കേണ്ടതായ നീതിയെക്കുറിച്ചാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭിക്ഷ കൊടുക്കുന്നത്, പ്രാർത്ഥന, ഉപവാസം, ധനം, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത മുതലായവയ്ക്ക് വളരെ പ്രായോഗികമായ പരിഗണനകളാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി ക്രിസ്തു ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. മതത്തിൻ്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണിവ. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ മനുഷ്യരുടെ മുൻപിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പീൻ, അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. വരുവാനുള്ള തൻ്റെ രാജ്യത്തിലെ പ്രജകളെ ഉദ്ദേശിച്ചാണ് ക്രിസ്തു ഈ അനുശാസനങ്ങൾ നൽകുന്നതെങ്കിലും താങ്കൾക്കും എനിക്കും വേണ്ടുന്ന ഒരു വലിയ പ്രമാണം ഈ ഭാഗത്തുണ്ട്. 2-ാം വാക്യത്തിൽ ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വളരെ ശക്തമായ വിപരീതാർത്ഥ പ്രയോഗമാണ് ക്രിസ്തു ഇവിടെ നടത്തുന്നത്. കൊള്ളിവാക്കുന്ന ചെറുവാൾ ഉപയോഗിക്കുവാൻ കർത്താവിന് നല്ലവണ്ണം അറിയാമായിരുന്നു എന്നോർക്കുക. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യെരുശലേമിൻ്റെ ജനനിബിഡമായ തെരുക്കോണിൽ പോയി കാഹളമൂതിക്കുക പരീശന്മാരുടെ പതിവായിരുന്നു. ദാനം ആവശ്യമായ പാവപ്പെട്ടവരെ കൂട്ടിവരുത്തുകയായിരുന്നു അപ്രകാരം ചെയ്യുന്നതിൻ്റെ പ്രാഥമിക ഉദ്ദേശമെങ്കിലും തങ്ങൾ എത്രമാത്രം ദാനശീലരും ഔദാര്യ മനസ്കരും ആണെന്ന കാര്യം നാട്ടുകാരെ അറിയിക്കുവാനുള്ള ഒരു സന്ദർഭമായി അത് പരീശന്മാർ കണക്കാക്കി. നമ്മുടെ സമൂഹത്തിലും ഇന്ന് അനേകരും ഇങ്ങനെ ചെയ്യുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യർ കാണേണ്ടതിനായി ഔദാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ക്രിസ്തു പരീശന്മാരെക്കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു അവരുടെ പ്രതിഫലം? എന്താഗ്രഹിച്ചുകൊണ്ട് അവർ ദാനധർമ്മങ്ങൾ നടത്തിയോ അതായിരുന്നു അവർക്ക് കിട്ടിയ പ്രതിഫലം. ക്രിസ്തു പറഞ്ഞു, അവർ മനുഷ്യൻ്റെ മാനത്തിനായി അത് ചെയ്തു എന്ന്. അവർ കാഹളമൂതി. അപ്പോൾ കേട്ട ജനമെല്ലാം ഓടി വന്നു. അവർക്ക് കാണേണ്ടിയിരുന്നത് ഈ പരീശന്മാർ എത്ര ഔദാര്യമായി കൊടുത്തു എന്നതായിരുന്നു. അതായിരുന്നു അവരുടെ പ്രതിഫലം. അവരുടെ ദാനങ്ങൾ അവർക്കും ദൈവത്തിനും മധ്യേ അല്ലായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് നിങ്ങൾ ദാനങ്ങൾ നൽകുന്നത്? ഒന്നിലധികം വിധത്തിൽ കൊടുക്കാവുന്നതാണ്. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ കൺവെൻഷൻകാർ എന്നോട് പറഞ്ഞു, സാറേ ഈ വർഷം ചെലവ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് നാളെ സ്തോത്രാഴ്ച എടുക്കുവാൻ സാറൊന്ന് സഹായിക്കണം. ഞാൻ ചിന്തിച്ചു, ഇത് നല്ല കൂത്താണല്ലോ. ഉപദേശി പ്രസംഗിച്ചാൽ മാത്രം പോരാ, സ്തോത്രകാഴ്ച സഞ്ചി പൊക്കിക്കൊണ്ട് നടക്കണമല്ലോ. പക്ഷേ അവർ ഉദ്ദേശിച്ചത് അതല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കടന്നു വരുന്ന എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ സംഭാവന പറയുവാൻ ഒരു അവസരമുണ്ടാക്കണം പോലും. അതിനുള്ള മാർഗം അവർ പറഞ്ഞു തന്നു. ആദ്യം ഞാൻ പരസ്യമായി ചോദിക്കണം, ഈ കൺവെൻഷൻ്റെ ചെലവിലേക്ക് കുറഞ്ഞത് 100 രൂപ എങ്കിലും സംഭാവന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാലും എന്ന്. പിന്നെ 50 രൂപക്കാർ, 20 രൂപക്കാർ, 10 രൂപക്കാർ, അങ്ങനെ താഴേക്ക് വരണം. ഈ സംഗതി എനിക്കാകെ ആശ്ചര്യമുണ്ടാക്കി. ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതിന് സംഘാടകർ പറഞ്ഞ മറുപടി, സാറേ സ്തോത്രകാഴ്ച സഞ്ചി കൊണ്ടിയെന്നാൽ കൈ മടക്കി 10-ഉം 20-ഉം പൈസ ഇടുന്ന മാന്യന്മാർ പലരും തങ്ങൾ കൊടുക്കുന്നത് മറ്റുള്ളവർ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ 100ഓ 500ഓ 1000ഓ അതിലധികമോ തരുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. നമുക്കെന്നാ ചെയ്തം? ഒന്ന് എഴുന്നേൽപ്പിച്ചാൽ പോരായോ? എൻ്റെ പൊന്നെ, ഈ എഴുന്നേറ്റ് നിൽക്കുന്നവർ കാഹളമൂതിക്കുകയാണെന്നറിയാമോ? മറ്റു ചിലർ വലിയ തുകയുടെ ചെക്ക് എഴുതി വ്യക്തിപരമായി കൊണ്ടുവന്ന് തരുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ കാഹളം ഊതിക്കുന്ന അനേകം സംഭവങ്ങൾ പറയുവാൻ എനിക്കുണ്ട്. സമയമില്ലാത്തതിനാണ് വിടട്ടെ. ഞാൻ നിങ്ങളുടെ സ്ഥലത്തെങ്ങാനും വരുമ്പോൾ അതൊക്കെ വിശദീകരിക്കാം. പലതും കേട്ടാൽ നിങ്ങൾ വീണ് കിടന്നു ചിരിക്കും. അതേസമയം തന്നെ ആരും അറിയേണ്ടതില്ല എന്ന ആത്മാർത്ഥമായ ഭാവത്തോടെ നൂറുകണക്കിന് ആളുകൾ ദൈവവേലയ്ക്കായി ഔദാര്യമായി നൽകുന്നുമുണ്ട്. വീണ്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കൊടുക്കുക എന്നത് താങ്കളും ദൈവവുമായുള്ള കാര്യമത്രേ. അതിനിടയിൽ മൂന്നാമതൊരു വ്യക്തി കടന്നുകൂടുന്ന നിമിഷത്തിൽ താങ്കൾക്ക് സ്വർഗത്തിൽ അതിൻ്റെ മേന്മ ലഭിക്കുകയില്ല എന്നുറപ്പാക്കിക്കൂ. ക്രിസ്തീയ കൊടുക്കൽ എന്നറിയപ്പെടുന്ന വളരെയധികം കാര്യങ്ങൾ ഇന്നുണ്ട്. പക്ഷേ അവ ഒന്നും ദാനങ്ങളെയല്ല. ഒരു പൊതുസ്ഥാപനത്തിൽ ഫാൻ നൽകിയാൽ, ക്ലോക്ക് നൽകിയാൽ, കസേരയോ മൈക്കോ അതുപോലെ എന്തെങ്കിലും നൽകിയാൽ അവയുടെ മേൽ സംഭാവന ചെയ്ത ആളിൻ്റെ പേരെഴുതി വെക്കും എന്ന് പറഞ്ഞാൽ എന്തൊരു ഇടിയായിരിക്കും അവിടെ. തള്ളിക്കയറ്റം. അങ്ങനെ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും കാഹളം ഊതിക്കൊണ്ടിരിക്കുകയാണെന്ന് അത്രേ അർത്ഥം. അനേകർ അങ്ങനെ തങ്ങളുടെ മഹത്വത്തിന് വേണ്ടി കൊടുക്കുന്നു. എന്നാൽ ഓർക്കുക, ഇപ്രകാരം കൊടുക്കുന്നതിന് ദൈവം മുൻപാകെ യാതൊരു വിലയുമില്ല. മൂന്നും നാലും വാക്യങ്ങളിൽ നാം കാണുന്നു, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്നത് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഒരു കൈ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് മറ്റേ കൈ പൊക്കിപ്പിടിച്ചുകൊണ്ട് താങ്കൾ എത്രയാകുന്നു കൊടുക്കുന്നതെന്ന് കാണിക്കുവാൻ ശ്രമിക്കരുത്. കൊടുക്കുക എന്നത് ആത്മാവും ദൈവവും തമ്മിലുള്ള കാര്യമാണ്. അത് അത്രമാത്രം അടുത്ത ബന്ധമായതിനാൽ ശാരീരികമായ ചിന്ത ഏറ്റവും കുറയ്ക്കേണ്ടതാണ്. വലത്തെ കൈകൊണ്ട് കൊടുക്കുന്നത് എത്രമാത്രമാണ് ഇടത്തെ കൈ അറിയാത്ത വിധം രഹസ്യമായിരിക്കണം. താങ്കൾ മറ്റുള്ളവർ കാണേണ്ടതിന് എത്രമാത്രം കൊടുക്കുന്നു എന്നത് ഉയർത്തിപ്പിടിക്കരുത്. അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രൂക്ഷമായ കൊള്ളിവാക്കത്രേ. അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത് യഥാർത്ഥ പ്രാർത്ഥനയുടെ ലക്ഷണങ്ങളത്രേ. അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നോക്കണേ, നമ്മുടെ കർത്താവ് കഠിനമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനല്ലേ, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന്. മറ്റുള്ളവർ കാണേണ്ടതിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനാ സമയത്തിടുന്നതായ ഒരു പുതപ്പും പുതച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോയാൽ താൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന പരസ്യമത്രേ അയാൾ നൽകുന്നതല്ലേ. ക്രിസ്തു പറഞ്ഞത് ഒരു മനുഷ്യൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവൻ അവൻ്റെ പ്രതിഫലം കിട്ടിപ്പോയി എന്നത്രേ. അവൻ ആഗ്രഹിച്ചത് അവൻ കിട്ടി, അതായത് മനുഷ്യരാൽ കാണണം എന്നത്. പക്ഷേ അവൻ്റെ പ്രാർത്ഥന വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് പോയില്ല എന്നതിന് സംശയം വേണ്ട. ഭക്തരാണെന്ന് കാണിക്കുവാൻ പലരും പരിശ്രമിക്കുന്നത് കണ്ടാൽ കാണുന്നവർക്ക് തന്നെ ലജ്ജ തോന്നുമില്ലേ. ആറാം വാക്യത്തിൽ നാം കാണുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വിപ്ലവാത്മകമായ ആശയമാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. പിതാവ് എന്ന പദം ക്രിസ്തു ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചോ. ഇവിടെ യേശു സംസാരിക്കുന്നത് തൻ്റെ രാജ്യത്തിൻ്റെ പൗരന്മാരെ കുറിച്ചാണ്. എപ്രകാരമാണ് താങ്കൾ ഇന്ന് ഒരു ദൈവവേദലായിത്തീരുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:12 അതിനുള്ള മറുപടി നൽകുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നിക്കോദേമോസിനോട് പോലും യേശു പറയുകയുണ്ടായി, നീ പുതുതായി ജനിക്കണം എന്ന്. അതുവരെ, അതെ, ദൈവവേദലാകുന്നതുവരെ താങ്കൾക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ അവകാശമില്ല. പഴയ നിയമത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ കാണിച്ചിട്ടുള്ള ഭാഗത്തെങ്ങും പിതാവെന്ന പദം ഉപയോഗിക്കുന്നതായി നാം കാണുന്നില്ല. ഇസ്രായേൽ ജാതിയെ മൊത്തമായി എൻ്റെ മകൻ എന്ന് വിളിച്ചിരിക്കുന്നതായി കാണുന്നു. എന്നാൽ ഒരു വ്യക്തിയെ മകൻ എന്ന് വിളിക്കുന്നതായി പഴയ നിയമത്തിൽ നാം കാണുന്നില്ല. ഒരു പുതിയ ബന്ധത്തെയാണ് ക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥന എന്ന വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അത് രഹസ്യവും പരമാർത്ഥവും ആയിരിക്കണമെന്നത്രേ. അനേകം അറിയപ്പെടാതിരുന്ന വിശുദ്ധന്മാർ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാ മനുഷ്യരായി വെളിപ്പെടും എന്നതിന് സംശയമില്ല. എത്ര അനുഗ്രഹീതമായ ഒരു അവസരമായിരിക്കും അത്. 7 നാം കാണുന്നു, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അയാളുടെ ആവലാതികൾ കുറഞ്ഞത് 1 പ്രാവശ്യം ആ പ്രാർത്ഥനയിൽ ആവർത്തിക്കുകയുണ്ടായി. പലർക്കും പ്രാർത്ഥിക്കേണ്ട വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാൻ അറിയില്ല. ആദ്യം നീണ്ട ഒരു മുഖപുര, പിന്നെ ഒരു ഉപസംഹാരവും. അരമണിക്കൂറെങ്കിലും മനുഷ്യനെ മുഷിപ്പിക്കുന്നു. അർത്ഥമില്ലാത്ത ജൽപ്പനം എന്തെല്ലാം പ്രാർത്ഥനയിൽ കാട്ടിക്കൂട്ടുന്നു. ആരോ ഇപ്രകാരം പറഞ്ഞു, അധിക സമയം രഹസ്യപ്രാർത്ഥനയുള്ള വ്യക്തി പരസ്യമായി അധികം പ്രാർത്ഥിക്കാറില്ല, അതേസമയം അധിക സമയം പരസ്യമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് രഹസ്യപ്രാർത്ഥന നന്നേ കുറവായിരിക്കുമെന്ന്. ശരിയല്ലേ? പലർക്കും പ്രാർത്ഥന തുടങ്ങുവാനറിയാം, നിർത്തുവാനറിയില്ല. പിന്നെ കൂടിയിരിക്കുന്നവരെല്ലാം കൂടി ഒന്ന് നിർത്തി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. ക്രിസ്തു പറഞ്ഞത്, നാം പിതാവിനോട് ഒരു പ്രാവശ്യം യാചിച്ചാൽ അവൻ കേൾക്കുന്നു എന്നത്രേ. എട്ടാം വാക്യത്തിൽ, അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു. പ്രാർത്ഥന ലളിതവും ആത്മാർത്ഥവുമായിരിക്കേണ്ടതാണ്. ഒന്നാമതായി, ആറാം വാക്യത്തിൽ നാം കണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അറയിൽ കടന്ന് വാതിലടച്ച് താങ്കളുടെ പ്രാർത്ഥന താങ്കളും ദൈവവും തമ്മിലുള്ള സംസാരമാണ്. രണ്ടാമതായി, ലളിതം. ഏഴാം വാക്യത്തിൽ നാം വായിച്ചത് ജൽപ്പനമരുത്, അതിഭാഷണമരുത്, നേരെ വിഷയത്തിലേക്ക് കടന്ന് താങ്കളുടെ മനസ്സിലുള്ളത് അതുപോലെ അങ്ങോട്ട് ദൈവത്തോട് പറഞ്ഞാലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് ദൈവം അറിയുന്നു, നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പോൾ പിന്നെ നമ്മൾ യാചിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? അത് നമുക്ക് നാളെ ചിന്തിക്കാം. നിങ്ങൾ കൂടി അതൊന്ന് ചിന്തിച്ചാട്ടെ. അതുപോലെ തന്നെ അതിമഹത്തായ ഒരു പ്രാർത്ഥന, ഒരു മാതൃകാ പ്രാർത്ഥനയും നാളെ നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾ